ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ചെറുകഥയാണ്, മാധവിക്കുട്ടിയുടെ ചെറുകഥയാണ്. മാധവിക്കുട്ടിയുടെ കഥകള് അധികമൊന്നും നമ്മൾ വായിച്ചില്ല അല്ലെ വരദയുടെ വായനാ മുറിയില്. എനിക്കൊന്നും കല്യാണത്തിന്റെ തലേനാൾ അതങ്ങനെ ഒരു ചെറുകഥ തുടക്കത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേര് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പം അത് സമയം കിട്ടുമ്പോൾ ഒന്ന് കല്യാണത്തിന്റെ തലേനാൾ മാധവിക്കുട്ടിയുടെ അതിങ്ങനെ വരദയുടെ വായനാ മുറിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേട്ടേക്കുക. അപ്പൊ ഇന്ന് നമ്മള് ചുവന്ന പാവാടയാണ് വായിക്കുന്നത്. ചുവന്ന പാവാട മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥയാണ് ചുവന്ന പാവാട. അപ്പം മാധവിക്കുട്ടിയുടെ കഥകളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം കഥകളാണ്. അതായത് ഒരു പ്രത്യേക വൈബാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഒരിക്കലും സ്ത്രീപക്ഷത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കഥാകാരി ആയിരുന്നില്ല മാധവിക്കുട്ടി. അവരുടെ കഥകളും ഈവൻ ഇംഗ്ലീഷിലെ പോയംസ് ആവട്ടെ, എല്ലാം 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 പ്രകൃതിയും മനുഷ്യരും എന്തൊക്കെയാണ് ഇല്ലാത്തത് അവരുടെ കഥകളിൽ. അപ്പോൾ മാധവിക്കുട്ടിയുടെ ചുവന്ന പാവാടയിലേക്ക് വരുമ്പോൾ ഈ ഒരു കഥ നമ്മൾക്ക് വായിക്കുമ്പോൾ പല ആംഗിളിൽ നിന്നാണ് നമുക്ക് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, പിന്നെ ഒരു പുരുഷ കഥാപാത്രമുണ്ട്. പക്ഷെ ഇതൊരു പുരുഷന്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ആ രണ്ട് സ്ത്രീകളും സമൂഹത്തിലെ രണ്ട് ക്രോസ് സെക്ഷനിലുള്ള ഒന്ന് എന്താണ് വേലക്കാരിയാണ്, ഒന്ന് എന്താണ് ആ വീട്ടുടമസ്ഥയാണ് അല്ലെങ്കിൽ വീട്ടുകാരിയാണ് വീട്ടുകാരത്തിയാണ്, പിന്നെ വീട്ടുകാരത്തിയുടെ ഭർത്താവ്. അങ്ങനെയാണ് മൂന്ന് കഥാപാത്രങ്ങൾ ഈ ഒരു കഥയിൽ ചുവന്ന പാവാടയിൽ വരുന്നത്. പക്ഷെ മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിച്ചാൽ ഓരോരുത്തരും ശരിയാണെന്ന് തോന്നും. ചിലപ്പോൾ തോന്നും നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ തോന്നും. പക്ഷെ ഏത് തരത്തിൽ നമുക്ക് നോക്കിയാലും ഓരോരുത്തരെയും തൻ്റെതായ രീതിയിൽ നീതീകരിക്കാൻ ജസ്റ്റിഫൈ ചെയ്യാൻ മാധവിക്കുട്ടി ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു നല്ലൊരു കഥയാണ് ചുവന്ന പാവാട. അപ്പൊ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, കഥയിലേക്ക് വരാം. ചുവന്ന പാവാട, മാധവിക്കുട്ടി. അടുക്കളയുടെയും ഭക്ഷണമുറിയുടെയും ഇടയ്ക്കുള്ള ഇടനാഴികയിൽ ചുമരോട് ചേർത്ത് ഇട്ടിരുന്ന ഒരു മെത്തപ്പായയിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു വേലക്കാരി. യജമാനത്തി തന്റെ വീർത്ത വയറും മറ്റുമായി കോണിപ്പടികൾ ഇറങ്ങി ചുവട്ടിലെത്തിയപ്പോൾ അവളെ കണ്ട് അവിടെ നിന്നു. നീലപ്പാവാട ഉടുത്ത ഒരു ചെറിയ പെണ്ണ്, പക്ഷേ ശരീരത്തിന് നല്ല വളർച്ചയൊക്കെ ഉണ്ട്. അവൾ വായ തുറന്നുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. എണീക്ക് പെണ്ണെ, യജമാനത്തി ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അവർ കാൽവിരൽ കൊണ്ട് ആ കുട്ടിയുടെ വയറ്റത്ത് വിക്കൽ മാന്തി. നേരം വെളുത്തിട്ട് എത്ര നേരമായി, അവർ വീണ്ടും തുടർന്നു. പെണ്ണിന് നല്ല ഉറക്കം, എണീക്ക് പെണ്ണെ, എണീറ്റ് പോയി അടുപ്പിൽ തീ കത്തിക്ക്. വേലക്കാരി എഴുന്നേറ്റിരുന്നു. അവളുടെ തലമുടിയിൽ കെട്ടിയിരുന്ന കറുത്ത ചരട് അഴിഞ്ഞ് ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു നിമിഷത്തിന് സ്വബോധം നശിച്ചവളെ പോലെ ചുറ്റും പകച്ചു നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് ആടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. യജമാനത്തി കോലായിൽ ചെന്നിരുന്ന് പല്ല് തേക്കുവാൻ തുടങ്ങി. ദിവസവും നിന്നെ ഉണർത്താനൊന്നും എന്നെ കൊണ്ട് വയ്യ, അവർ പറഞ്ഞു. നീയാ ഇവിടെ വേലക്കാരി, അതാ ഞാനോ? അവരുടെ മുഖത്തിന് ഒരു മഞ്ഞ നിറമുണ്ടായിരുന്നു, കവിളികൾ ചേർത്തിരുന്നു. എന്നാലും ആകപ്പാടെ ഒരു കൗതുകമൊക്കെ ഉണ്ട്. വേലക്കാരി അവരെ ഉറ്റുനോക്കിക്കൊണ്ട് അടുക്കളയുടെ ഇരുട്ടിൽ നിന്നു. നീ എന്താ ഇവിടെ ചെയ്യണേ, യജമാനത്തി ചോദിച്ചു. ഒരു ശബ്ദവും കേൾക്കാനില്ലല്ലോ, ഈ ചേട്ടക്ക് എന്ത് പറഞ്ഞാലും തലേ കയറണില്ലെന്നുണ്ടോ? എത്ര തവണയായി ഞാൻ പറയണു, അടുപ്പിൽ തീ കത്തിച്ചിട്ടാവാം പാത്രം മോറലെന്ന്. വേലക്കാരി ഓല കത്തിച്ച് അടുപ്പിൽ കിടന്ന വിറകിൻ കഷ്ണങ്ങൾ മീതെ വെച്ച് കുനിഞ്ഞു നിന്ന് ഊതി തുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും ഉറക്കത്തിന്റെ മൂടൽ നിശേഷം വിട്ടുകഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാ ഞാൻ നിന്നെ മാത്രം വെച്ച് കഴിക്കാൻ പോണത്? എനിക്ക് ഇഷ്യല്ല, ഇപ്പൊക്കെ ഞാൻ ഒപ്പിക്കും. പക്ഷേ ഇങ്ങനത്തെ മാസം പെറ്റണീക്കുന്നവരെ നല്ല ചുറ്റലാവൂലോ ഇവിടെ, യജമാനത്തി പറഞ്ഞു. അടുക്കളയിൽ നിന്ന് തീയിൽ ശക്തിയോടെ ഊതുന്നതിന്റെ ശബ്ദം മാത്രം ഉയർന്നു. നിനക്ക് ചെവി കേക്കില്ലേ പെണ്ണെ, യജമാനത്തി ചോദിച്ചു. അപ്പോഴേക്കും മൗനം. അപ്പോ യജമാനത്തിയും വേലക്കാരിയും കൂടിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ആദ്യം കഥയിൽ വരുന്നത്. അപ്പൊ യജമാനത്തി ചെറുപ്പക്കാരിയാണ്, ഗർഭിണിയാണ്, ഒരു മാസം കൂടി ഉള്ളൂ പ്രസവത്തിന്. അപ്പൊ വേലക്കാരിയെ നിർത്തിയിരിക്കുകയാണ്. പിന്നിപ്പോ പ്രസവത്തിന് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ അവസ്ഥ, വീട്ടിലെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ ജോലിയൊക്കെ ചെയ്യണത് വേലക്കാരിയാണെങ്കിലും എല്ലാം താനാണ്, താനിങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണെന്നുള്ളൊരു പരാതിയാണ് ഇവിടെ യജമാനത്തിക്കുള്ളത്. കഥയിലേക്ക് വരാം. നിനക്ക് ചെവി കേൾക്കില്ലേ പെണ്ണെ, യജമാനത്തി ചോദിച്ചു. അപ്പോഴേക്കും മൗനം. എടി രാധേ, ഓ ഞാൻ നീ ചത്തു എന്ന് വിചാരിച്ചു കേട്ടോ, യജമാനത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേലക്കാരിയും മെല്ലെ ഒന്ന് ചിരിച്ചു. ചിരിക്കുവാൻ ആ സന്ദർഭത്തിൽ തനിക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അടുപ്പിൽ തീ ആളിക്കത്തി. അതിന്റെ ചൂട് തട്ടിയപ്പോൾ അവളുടെ ഉറക്കം തീരെ മാഞ്ഞുപോയി. അവൾ ഒരു പിച്ചള ചെമ്പും കാപ്പിക്കിണ്ടിയും എടുത്ത് കിണറ്റിൻകരയിലേക്ക് നടന്നു. കിണറ്റിന്റെ വക്കത്ത് അവൾ തലേനാൽ വെച്ച വെണ്ണീർ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ തല താഴ്ത്തിയിരുന്ന് പാത്രം തേച്ചു തുടങ്ങി. അവളുടെ അടുത്ത് ഒരു വാര അകലെ ഇരുന്നു കൊണ്ട് തല അല്പം ചരിച്ചു പിടിച്ച് വളരെ ഗൗരവത്തോടെ ഒരു കാക്ക കരഞ്ഞു. കാക്ക. വേലക്കാരിക്ക് ചിരി വന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരല്ല കാക്കച്ചാരെ, അവൾ കാക്കയോട് താണസ്വരത്തിൽ പറഞ്ഞു. എന്നെ കൊല്ലും. ആരോടാ വേണ്ട നീ സംസാരിക്കണേ, യജമാനത്തി ചോദിച്ചു. ആരോടും ഇല്ല, ഇപ്പൊ ഞാൻ കേട്ടൂലോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ സ്വപ്നം കണ്ടതാ, ഇന്നെ ശാപിക്കാവും, എനിക്ക് അറിയാം നിന്റെ കള്ളത്തരൊക്കെ, യജമാനത്തി പറഞ്ഞു. അവർ എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കാലിലൊഴിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ, അവർ ഉറക്ക വിളിച്ചു പറഞ്ഞു. കൃഷ്ണ ഗുരുവായൂരപ്പ. വേലക്കാരി കാപ്പിക്കിണ്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിച്ചള ചെമ്പിൽ കഞ്ഞിക്കുള്ള പൊടിയരി അരിച്ച് വൃത്തിയാക്കി വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരി തുടങ്ങി. അടിച്ചു വാരുമ്പോൾ തന്റെ കയ്യിന്മേൽ കിടന്നിരുന്ന കുപ്പി വളകൾ ശബ്ദിക്കുന്നത് അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വളകൾ തന്നോടും സംസാരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. കിലും കിലും വളകൾ പറഞ്ഞു. കിലും കിലും. ശരിയാ, വേലക്കാരി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാ ശരി. ഓണത്തിന് ചുവന്ന ബ്ലൗസാ എനിക്ക് വേണ്ടത്, ചോപ്പക്ക് ചേർച്ച. യജമാനത്തി മുകളിലേക്ക് തന്നെ പ്രയാസപ്പെട്ട് ചെന്ന് തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തി. എന്ത്, ഇന്ന് പീടിയേക്ക് പോണ്ടേ? അവർ ചോദിച്ചു. ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചാ മതിയോ? അയാൾ ഉണർന്ന ഉടനെ ഒന്ന് ചിരിച്ചു. രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തന്റെ ചുമതലകളും മറ്റും അയാൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ആ പുഞ്ചിരി മുഖത്ത് നിന്ന് മായുകയും ചെയ്തു. അയാൾ ഇരുനിറത്തിൽ മെലിഞ്ഞ ശരീരമുള്ള ഒരു ആളായിരുന്നു. തലയുടെ ഒത്ത മുകളിൽ കഷണ്ടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ മേൽപോട്ടിട്ടു. അയാളുടെ ഭാര്യ അയാളെ തന്നെ നോക്കിക്കൊണ്ട് അടുത്തു നിന്നിരുന്നു. അവരുടെ മുഖത്ത് കഠിനമായ അസംതൃപ്തി നിഴലിച്ചിരുന്നു. എന്താ ഇപ്പൊ ഉണ്ടായത്, അയാൾ ചോദിച്ചു. പൈക്കുട്ടി പാല് കുടിച്ചോ, വിറക് തീർന്നോ? അതൊന്നുമില്ല, അവൾ പറഞ്ഞു. എന്നെക്കൊണ്ട് വയ്യാതായി. ഇതിന്റെ പിന്നെ ഉണ്ടായത്, ആ ശവത്തിനെ എണീപ്പിച്ച് വല്ല ജോലിയും ചെയ്യിക്കാൻ ഞാൻ പെടുന്ന പാട്. അരമണിക്കൂർ വിളിക്കണം ഉണർത്താൻ, ഒന്നും ചെയ്യില്ല, ഒക്കെ പിന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എല ഇതിന്റെ ജോലിയൊക്കെ, ഇതിലും ഭേദം ഒരു ബാല്യക്കാരി ഇല്ലാണ്ടിരിക്കണതാ. ഒക്കെ നിങ്ങളുടെ സൂത്രം ഇതാ, ഒരു മൂളൻ അത് തന്നെ. നിങ്ങൾക്കൊന്ന് വിളിച്ച് ചീത്ത പറഞ്ഞൂടെ, ഞാൻ പറയുമ്പോ അവൾക്ക് വിലയില്ല. അതൊക്കെ നിങ്ങളുടെ കുറ്റ. രാധേ ഇവിടെ ബാ, രാധേ അവിടെ പോ, അങ്ങനെയല്ലേ ഒരു യജമാന അവളെ വിളിക്കണത്? പിന്നെ എങ്ങനെ അവള് ഇങ്ങനെ ആയിപ്പോയിക്ക? ഞാൻ എന്ത് പറയണം എന്ന് വെച്ചാ ലക്ഷ്മിക്കുട്ടി പറയണത്, അയാൾ ചോദിച്ചു. പറഞ്ഞപ്പോഴേക്ക് ദേഷ്യം വന്നു. ഇന്നോട് എന്തിനാ ഇപ്പോഴിങ്ങ ദേഷ്യം? ബാക്കിയുള്ളവരോടൊക്കെ വലിയ ദയ. രാധേ ഇവിടെ ബാ, രാധേയോ, ഇതൊന്നും സഹിക്കാണ്ടായി. ഞാനായതുകൊണ്ടാ ഇതൊക്കെ പുറത്ത് ഇവിടെ കഴിഞ്ഞുകൂടണത്. നിനക്ക് അവളെ വേണ്ടെങ്കിൽ അവൾ അയച്ചൂടെ, അയാൾ ചോദിച്ചു. അപ്പോഴും പറയുന്നീ ഞാൻ നിന്നെ കഷ്ടത്തിലാക്കിയെന്ന്. നിനക്ക് നിന്നെ ചെയ്യാൻ കഴിയില്ലേ അച്ഛാ ഈ ജോലിയൊക്കെ? അയാൾ മുണ്ട കുടഞ്ഞു ചുറ്റി ചുവട്ടിലേക്ക് പോയി. പിന്നാലെ ഭാര്യയും കോണിപ്പടികൾ ഇറങ്ങി. ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ഇവിടെ കഴിച്ചുവിട്ടുക? അവർ ചോദിച്ചു. ഈ പെണ്ണ് ചോറ് വെച്ച് തിന്നിട്ട് നിങ്ങൾ ചോറുണ്ടാവില്ല, ചോറുണ്ടാവില്ല, അത് തീർച്ചയാ. അവളെ രാവിലെ വിളിച്ച് ഉണർത്താനും ഒക്കെ നിങ്ങളെ കൊണ്ടാവോ? 4 ദിവസമല്ലേ ലക്ഷ്മിക്കുട്ടി, അയാൾ പറഞ്ഞു. അതൊക്കെ ശരിയാവും. അവൾക്ക് വയ്യെങ്കിൽ ഞാൻ വയ്ക്കാലോ ചോറും കൂട്ടാനും. ഒന്നിനും കൊള്ളാത്തവനൊന്നും അല്ലല്ലോ ഞാനും. നിങ്ങള് ചോറും ചായ ഒക്കെ ഉണ്ടാക്കി സൽക്കരിക്കും അല്ലേ? അവളെ വിളിച്ച് വിളിച്ച് രാതെ ചായ കുടിച്ചോ എന്ന് പറയും അല്ലേ? എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കിട്ടാൻ കാത്തിരിക്കുക നിങ്ങൾ ആ ചേട്ടയും. അവരുടെ സ്വരത്തിൽ കരച്ചിൽ കലർന്നിരുന്നു, ഒരു വിറയലും. യജമാനൻ അത് കേട്ടില്ല എന്ന് നടിച്ച് കോലായിൽ ചെന്നിരുന്നു പല്ല് തേക്കാൻ തുടങ്ങി. വേലക്കാരി അയാൾക്ക് വേണ്ടി ഒരു വലിയ ഗ്ലാസ്സിൽ ചായ ഒഴിച്ച് തെക്കിനിയിൽ കൊണ്ടു ചെന്ന് വെച്ചു. അവളുടെ നടത്തത്തിന്റെ അഴക് കണ്ടപ്പോൾ യജമാനത്തിയുടെ കോപം ഒന്നുകൂടി ആളിക്കത്തി. കഞ്ഞി എന്തായി? അവർ ചോദിച്ചു. കഞ്ഞി ചൂടാറാൻ വെച്ചിരിക്കുക, അവൾ പറഞ്ഞു. യജമാനൻ അവരെ രണ്ടുപേരെയും നോക്കാതെ ധൃതിയിൽ മുഖം തിരിച്ചുകൊണ്ട് തെക്കിനിയിലേക്ക് നടന്നു. അയാളുടെ നടത്തവും യജമാനത്തിയെ സന്തോഷിപ്പിച്ചില്ല. രാവിലെ എണീറ്റ എത്ര നേരം വെറും വയറ്റിലായിട്ട് നിൽക്കണം? അവർ പറഞ്ഞു. കേടും കോട്ടയില്ലാത്ത കുട്ടിയെ പെറാൻ കഴിഞ്ഞാൽ അതെന്റെ ഭാഗ്യം, അതിന്റെ ഭാഗ്യം. ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്യണ്ട ഇവിടെ. കോണി കയറുക, ഇറങ്ങുക, പഷ്ണി എടുക്കുക, ജോലി എടുക്കുക, പക്ഷെ ആർക്കെ ചേതം. വേലക്കാരി ഒരു പലക നിലത്തിട്ട് അതിന് മുമ്പിൽ കഞ്ഞിപ്പിഞ്ഞാണവും പിലാവിലയും വെച്ചു. ഒരു കഷ്ണത്തിൽ കുറച്ച് ചമ്മന്തിയും എന്നിട്ട് കഞ്ഞി ചെമ്പുമായി തന്റെ യജമാനത്തി ഇരിക്കുവാൻ കാത്തുകൊണ്ട് ചുമരും ചാരി നിന്നു. യജമാനത്തി പോയപ്പോൾ രാധ തന്റെ പായ ചുമരിനോട് ചേർത്ത് വിരിച്ചു. ചെറിയ ചിമ്മിനി വിളക്ക് സ്വകാര്യമായി എടുത്തുകൊണ്ടുവന്ന് തന്റെ തലക്കിലും വച്ചു. എന്നിട്ടും അവൾ ഇടനാഴിയിൽ പ്രേതങ്ങളെ കണ്ടുകൊണ്ടിരുന്നു. തന്റെ മരിച്ചുപോയ അമ്മയും അമ്മമ്മയും ഒരു മുക്കിൽ വന്നിരുന്ന് കൂമന്മാരെ പോലെ മൂളുന്നതായി അവൾക്ക് തോന്നി. തനിക്ക് ഒരു വയസ്സാവുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട് മരിച്ച് ഇപ്പോൾ അമ്മ തന്നെ ഭയപ്പെടുത്തുവാനായി വന്നിരിക്കുകയാണ്. അവൾ പൊട്ടിയ വളക്കഷ്ണങ്ങൾ വെച്ച് കൊട്ടയെടുത്ത് ആ കഷ്ണങ്ങൾ നിലത്ത് നിരത്തി അവ ഒരു വൃത്തത്തിൽ വെച്ചു. ഇപ്പോൾ സൂര്യനെ പോലെയുണ്ട്, അവൾ പറഞ്ഞു. ഇരുണ്ട മൂലയിൽ നിന്ന് അവളുടെ അമ്മ അപ്പോഴും മൂളി. ഇക്ക് പേടിയൊന്നുമില്ല, രാധ പറഞ്ഞു. ഇക്കാരെയും പേടിയില്ല. അവൾ വളക്കഷ്ണങ്ങൾ വീണ്ടും കൊട്ടയിലാക്കി. ആ കൊട്ട ജനവാതിൽ പെടിമയിൽ കൊണ്ടുപോയി വെച്ചു. മുകളിൽ നിന്ന് തന്റെ യജമാനത്തി തേങ്ങിക്കരയുന്ന ശബ്ദം അപ്പോൾ അവൾ കേട്ടു. അവൾ കുറച്ചു നേരം ആ കരച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത്ര വലിയവരും ഇങ്ങനെ കരയുമോ? ആ വലിയ വയറ് വേദനിച്ചിട്ടുണ്ടാവും, അവൾ തന്നെത്താൻ പറഞ്ഞു. എത്ര വേദന അനുഭവിക്കണം ഒരു പെണ്ണിനൊന്ന് പെറാൻ. അവൾക്ക് അതെല്ലാം നല്ലപോലെ അറിയാം. നാണിയമ്മ പറഞ്ഞതൊക്കെ അവൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. പെണ്ണായി ജനിച്ചാൽ നരകം തന്നെ, പെണ്ണായി ജനിക്കാതിരിക്കുകയാണ് ഭേദം. അവൾ ചുമരിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് കിടന്നു. താൻ ഉറങ്ങുന്നത് വരെ കത്തുവാനുള്ള എണ്ണ ആ വിളക്കിൽ ഉണ്ടാവണമെന്ന് അവൾ ആശിച്ചു. പിറ്റേ ദിവസം അവൾ ഉണർന്നത് വയറ്റത്ത് കഠിനമായ ഒരു വേദനയോടെയാണ്. കണ്ണുകൾ മെഴിച്ചപ്പോൾ ഉയർത്തിയ കാലുകളുമായി യജമാനൻ നിൽക്കുന്നു. അയ്യോ ചവിട്ടണ്ട, യജമാനത്തി അയാളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനിയും ചവിട്ടും, കൊല്ലണം ഈ ചേട്ടയെ, യജമാനൻ പറഞ്ഞു. എന്താണ് ഇതിനൊക്കെ കാരണം? രാധയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ പായിൽ നിന്ന് എഴുന്നേറ്റ് ചുമരിൽ നിന്നുകൊണ്ട് തന്റെ നെഞ്ചും അടിവയറും ഉഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും ആ വേദന നിലച്ചു കഴിഞ്ഞിരുന്നില്ല. പേടില്ല അല്ലേ? അവളുടെ യജമാനൻ ചോദിച്ചു. എന്ത് ചെയ്യാന്നായോ? അയാൾ അവളുടെ കവിളത്ത് ഊക്കോടെ അടിച്ചു. അവൾ കരഞ്ഞു തുടങ്ങി. കരയുന്നു ശവം. അയാൾ കോലായിലേക്ക് പോയി. യജമാനത്തി അയാളെ അനുഗമിച്ചു. വേലക്കാരി അടുക്കളയിൽ ചെന്ന് ഓല കത്തിച്ച് അടുപ്പിൽ തീ പൂട്ടുവാൻ തുടങ്ങി. അവളുടെ കവിളുകൾ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ കരഞ്ഞില്ല. ഇതൊക്കെ എന്തിനു വേണ്ടി? ആ ചോദ്യത്തിന് ഉത്തരം തിരയുകയായിരുന്നു അവളുടെ മനസ്സ്. യജമാനത്തി അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ഒരു മൃദുസ്വരത്തിൽ ചോദിച്ചു, രാധെ, വല്ലാണ്ട് വേദനിക്കുന്നുണ്ടോ? അവൾ തലയാട്ടി. സാരില്ല, അവൾ പറഞ്ഞു. നിന്റെ കുറ്റം കൊണ്ടല്ലേ യജമാനൻ എന്നെ തല്ലിയത്? ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള ആളല്ലേ? യജമാനത്തിയുടെ വീർത്ത വയറും മഞ്ഞ മുഖവും അവളുടെ കണ്ണിൽ പെട്ടു. അവൾക്ക് അനുകമ്പ തോന്നി. പാവം സ്ത്രീ, അവൾക്കും ആ ദുഷ്ടൻ ഇത്തരം ചവിട്ടുകളും അടിയും കൊടുക്കാറുണ്ടോ? തന്റെ യജമാനന്റെ ഈ പുതിയ വേഷപ്പകർച്ച അവളെ അതിശയിപ്പിച്ചു. നീയും നോണ പറയരുത് കേട്ടോ രാധെ, യജമാനത്തി പറഞ്ഞു. നോണ പറയണ കേട്ടാ വലിയ ദേഷ്യ. താൻ എന്ത് നുണയാണ് പറഞ്ഞതെന്ന് ചോദിക്കാൻ രാധയ്ക്ക് തോന്നിയില്ല. അവൾ പാത്രം കഴുകാൻ കിണറ്റിൻകരയിലേക്ക് നടന്നു. അന്നും കാക്ക അവളെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പറഞ്ഞു, കരഞ്ഞു കാക്ക. പക്ഷേ രാധ ഒന്നും പറഞ്ഞില്ല. അന്ന് യജമാനത്തി ഏകാദശിയുടെ കാരണവും പറഞ്ഞ് നേരത്തെ കുളിക്കുവാൻ അമ്പലത്തിലേക്ക് പോയി. യജമാനന്റെ ചായ തണുത്ത് പാട കെട്ടി തെക്കിനിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രാധ അത് എടുത്ത് വീണ്ടും ചൂടാക്കി അല്പം സംശയിച്ചുകൊണ്ട് മുകളിലേക്ക് ചെന്നു. ഇതാ ചായ, അവൾ പറഞ്ഞു. അയാൾ കമഴ്ന്നു കിടക്കുകയായിരുന്നു. അയാളുടെ ചുമലുകൾ താഴുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു വിറയലോടെ. ചായ, രാധ പറഞ്ഞു. അയാൾ പൊട്ടിക്കരയുകയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ അത്ഭുതപ്പെട്ട് അയാളെ നോക്കിക്കൊണ്ട് നിന്നു. അതും കൊണ്ട് പൊയ്ക്കോ രാധേ, അയാൾ പറഞ്ഞു. ഇപ്പൊ മടങ്ങി വന്നിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും, അത് കേൾക്കാൻ എനിക്ക് വയ്യ. അയാളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ധൈര്യം കിട്ടി. അവൾ ചായപാത്രം എടുത്ത് കോണിപ്പടികൾ ഇറങ്ങി വീണ്ടും അടുക്കളയിലേക്ക് പോയി. അവളുടെ കുപ്പിവളകൾ കിലുങ്ങി കിലും കിലും. ശരിയാ, അവൾ പറഞ്ഞു. ഇക്ക് ചോന്ന പാവാടയാ ചേർച്ച. ഇക്ക് ഓണത്തിന് ചോന്ന പാവാടയാ വേണ്ടേ. ഇക്കതാ ചേർച്ച. ഇതാണ് കഥ, ചെറുകഥ ചുവന്ന പാവാട. മാധവിക്കുട്ടിയുടെ മനോഹരമായ ചെറുകഥ ചുവന്ന പാവാട. ഞാൻ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഇത് പല മനുഷ്യരുടെ, പ്രത്യേകിച്ച് ഈ മൂന്ന് മനുഷ്യരുടെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായല്ലേ, ഇതിപ്പം ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ, വേലക്കാരിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ, യജമാനത്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ, എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ കഥയുടെ ഒടുവിലെത്തുമ്പോ, കഥയിൽ ഒടുവിൽ യജമാനത്തി അമ്പലത്തിൽ പോയതിനു ശേഷമുള്ള യജമാനന്റെ ആ ഒരു ഭാവമാറ്റവും അദ്ദേഹത്തിന്റെ കരച്ചിലും ഒക്കെ എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ചാല്, മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹമാണ്. ഇപ്പോഴും മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന് പറഞ്ഞാല് ഒരുപാട് സ്നേഹമാണ്, ഇഷ്ടമാണ്, മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ്. അത് ചിലര് കണ്ടു എന്ന് നടിക്കുന്നു, കണ്ടില്ല എന്ന് നടിക്കുന്നു. അപ്പൊ പിന്നെ എന്താണ്, ചുവന്ന വളകളും ചുവന്ന പാവടയൊക്കെ തന്നെയാണ് ചേർച്ച എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുകയാണ് നമ്മുടെ വേലക്കാരത്തി. അപ്പൊ അതാണ് ചെറുകഥ ചുവന്ന പാവാട, മാധവിക്കുട്ടിയുടെ ചെറുകഥ. മറ്റൊരു കഥയോ കവിതയോ ലേഖനമോ ഒക്കെ ആയിട്ട് മറ്റൊരു ദിവസം കാണാം വെറുതെയുടെ വായനാമുറിയിൽ. അതുവരെ ബൈ ഫ്രം വെറുതെ റീഡിംഗ് റൂം.